Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
പഴയകാലത്തൊക്കെ വെള്ളം ശുദ്ധി അനുഭവിച്ചിരുന്ന സാധനമാണ്. ഇപ്പൊ അവിടെ പറയുന്ന എന്താണ്? അത് അതിനുള്ള അഴുക്കിനെല്ലാം നശിപ്പിച്ച് സ്വയം അത് നശിച്ചു എന്ന് പറഞ്ഞാൽ അത് അങ്ങ് അടിയിലേക്ക് പോകുന്നു. അങ്ങനെ തെളിഞ്ഞ വെള്ളമായിരിക്കും. നശിച്ചു എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അതിന്റെ താല്പര്യം. അതുപോലെ ഈ ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, ജീവനെ നശിപ്പിക്കുന്നു, സ്വയം അതില്ലാതാകുന്നു എന്ന് പറയുന്നു. സ്വയം ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവൻ സുഷുപ്തിയിൽ ഇല്ലാതാകുന്നു എന്ന് പറയുന്ന പോലെയാണ്. ഇതൊന്നും വാക്യാർത്ഥത്തിൽ മനസ്സ് കുടുങ്ങിപ്പോകാൻ പാടില്ല. ആശയം നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല. നശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? ഭാഷകാരം പറയുന്നു അത് സദ്രൂപത്തിൽ നിൽക്കുന്നു എന്നാണ്. അപ്പൊ നാശം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നാശം എന്നല്ല, സദ്രൂപത്തിൽ നിന്നു ആത്മജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, ആരോപങ്ങൾ നിവർത്തിക്കുന്നു, സ്വയം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ സത്ത് മാത്രം അവശേഷിക്കുന്നു, സദ്രൂപത്തിൽ അത് സ്ഥിതി പ്രകാശിക്കുന്നു. വിശേഷമൊന്നും നശിക്കുന്നുമില്ല, വിശേഷമൊന്നിനെയും നിഷേധിക്കുന്നു. പരമാർത്ഥത്തിൽ അത് എന്തുകൊണ്ട് വാസ്തവത്തെ നിഷേധിക്കാൻ ഇവിടെ ഒന്നില്ല? വാസ്തവത്തെ നിവർത്തിക്കേണ്ട ഒരു ആരോപണം ഇവിടെ ഇല്ല. മായാകൽപ്പിതമായ ഒന്നിന്റെ അസ്തിത്വത്തിനും നിഷേധത്തിനും വ്യത്യാസമുണ്ട്. അതിന് രണ്ടും തമ്മിൽ വിശേഷതയില്ല. ഭ്രാന്തിയുടെ സ്ഥിതിക്കും ദുഃഖത്തിക്കും നാശത്തിനും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഒരു വസ്തുവിലെ അതൊക്കെ വ്യാവഹാരികമായി സംഭവിക്കും. പുസ്തകം ഉണ്ടാകും, നിലനിൽക്കാം, നശിക്കും. ഭ്രാന്തി അങ്ങനെയല്ല. ഉത്പത്തി നാശങ്ങൾ ഒരുപോലെ. പുസ്തകത്തിന്റെ അങ്ങനെയുണ്ട്, ഉത്പത്തി അത് വേറൊന്നാണ്, സ്ഥിതി മറ്റൊന്നാണ്, നാശം മറ്റൊന്നാണ്. അതുകൊണ്ടാണ് അതിന് വ്യവഹാരം എന്ന് പറയുന്നത്. ഭ്രാന്തി അങ്ങനെയല്ല. ഉത്പത്തി സ്ഥിതി നാശങ്ങൾക്ക് അവിടെ ഭേദം കൽപ്പിക്കാൻ, കാരണം അത് സ്വയം കൽപ്പിതമാണ്. ഈ അനാത്മബോധം കൽപ്പിതമാണ്, ആരോപിതമാണ്. അതിന്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങൾ എന്ന് പറയുന്നതിന് പ്രത്യേകതയില്ല. ഇല്ലാത്ത എങ്ങനെ നശിക്കും, ഇല്ലാത്ത എങ്ങനെ സ്ഥിതി ചെയ്യും, ഇല്ലാത്ത എങ്ങനെ ഉണ്ടാകും. അതുകൊണ്ടാണ് അതിന് അനിർവചനീയം എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജ്ഞാനം, ജ്ഞാനത്തിന് കാരണമായ ജീവഭാവം, ഇതിനെല്ലാം ജ്ഞാനം തന്നെ നിഷേധിക്കുന്നു. ജീവനോ സുഹൃത്തിയിൽ എന്നതുപോലെ സദ്രൂപത്തിൽ പ്രകാശിക്കുന്നു ജാഗ്രത. അതാണ് ആത്മജ്ഞാനത്തിന്റെ ഫലം. അതിനെ സുഷുപ്തി ദൃഷ്ടാന്തത്തിലൂടെ കാണിക്കുന്നില്ല. അതുകൊണ്ട് മനസ്സിലായതിനെ വീണ്ടും പറയുന്നു, ഭൂയേവ മാം ഭഗവാൻ വിജ്ഞാപയ ദൃഷ്ടാന്തേന. വീണ്ടും ഇതിനെ ദൃഷ്ടാന്തത്തിലൂടെ ബോധിപ്പിക്കുന്നു. തഥാ സ്വമിതി ഭോവാച പിതാവും. ശരി, ഇത് ഇതിന്റെ ഒരു സ്വഭാവം അതാണ്, വിശേഷത. പിടി കിട്ടിയതുപോലെ അതൊന്നും പിടികിട്ടത്തില്ല, ഗ്രഹിച്ചതുപോലെ അതൊന്നും ഗ്രഹിക്കത്തില്ല, പിടിതരത്തില്ല. അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്, അത് ഒന്നുകൂടി വിശദമാക്കുക. കാരണം ഇതിനെ ഗ്രഹിക്കുക എന്ന് പറയുന്നത് ബുദ്ധിയുടെ ആയാസമാണ്. അത് ഒരു പരിധിവരെ പറ്റും. ഇതിന്റെ ഗ്രഹണം എന്ന് പറയുന്ന ആ ബുദ്ധിയുടെ ആയാസം അറ്റുപോകുന്നതാണ്. അതുകൊണ്ട് നിശ്ചയിക്കാൻ പറ്റില്ല, ഇപ്പൊ ഇന്ന സമയത്ത് അതിനെ ഗ്രഹിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. വീണ്ടും വരും സംശയങ്ങൾ, വിവരങ്ങളെല്ലാം വരും. അതുണ്ടെങ്കിലേ ചോദ്യമുള്ളൂ. സംശയ വിവരങ്ങളില്ലാത്ത ആൾ ചോദ്യമേ ഇല്ല. ഇതിനെ സംബന്ധിച്ച് വീണ്ടും ചോദിക്കുന്നു, എന്തോ ഒരു പോരായ്മ. ഭൂയേവമേ ഭഗവാൻ വിജ്ഞാപിച്ചു. തഥാ ശരി, തയ്യാറാണ്. അതടുത്ത് പറയുന്നു, അസി സൗമ്യ മഹതോ യോ മൂലേ അഭ്യാസന്യാ ജീവൻ ശ്രവേ യോ മധ്യേ അഭ്യാസന്യാ ജീവൻ ശ്രവേ യോ അഗ്രേ അഭ്യാസന്യാ ജീവൻ ശ്രവേ സ ഏഷ ജീവേന ആത്മനാ അനുപ്രഭൂതഃ വേപീയമാനോ മോദമാനസ്തിഷ്ഠതി അസ്യ യദേകാം ശാഖാം ജീവോ ജഹാതി അഥ സശുഷ്യതി ദ്വിതീയം ജഹാതി അഥ സശുഷ്യതി തൃതീയം ജഹാതി അഥ സശുഷ്യതി സർവം ജഹാതി സർവശുഷ്യതി ഏവമേവ ഖലു സൗമ്യ വിദ്ധീരി ഹോവാച ജീവാപേതം വാവകില ഇതം മ്രിയതേ ന ജീവോ മ്രിയതേ ഇതി സത്യ ഏഷോ അണിമേതദാത്മ്യമിദം സർവം തത്സത്യം സ ആത്മാതത്വമസിഷ്യേത ഗേതോ ഇതി ഹൂയ ഏവ മാം ഭഗവാൻ വിജ്ഞാപയതു ഇതി തഥാ സൗമ്യേതി ഹോവാച. എന്ത്, ഇതൊന്നും ആരും വായിച്ചെന്ന് നോക്കാറ്? ഇവിടെ ഇരുന്ന് കഥാപ്രസംഗം കേൾക്കത്തേ ഉള്ളൂ, വായിക്കാൻ ആർക്കും അറിയത്തില്ല, അക്ഷരാഭ്യാസമില്ല. അക്ഷരാഭ്യാസം എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ അഭ്യാസം, ആവൃത്തി, വായന. എണ്ണക്ഷരാഭ്യാസം എന്ന് പറയുന്നു, അതില്ല, വായിക്കുന്നില്ല, കേൾക്കുന്നുണ്ട്. സ്വർണദൃഷ്ടാന്തമസിഹ സൗമ്യനെ ഇനിയും പറയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ദൃഷ്ടാന്തം എന്താണ്? മഹതോ അനേക ശാഖാതിയുക്ത അഗ്രതസ്ഥിതം വൃക്ഷം ദർശയുന്ന ആ കാട്ടിലാണ് ഇരിക്കുന്നത്, പുത്രൻ ഉപദേശിക്കുകയാണ്. അപ്പൊ മുമ്പിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ചു, പ്രത്യക്ഷമായ ദൃഷ്ടാന്തത്തെ കാണിച്ച് ഉപദേശിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? ഇന്ന് ഒരു സിദ്ധാന്തങ്ങളെല്ലാം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ സമർത്ഥിക്കുന്നത് പോലെ ആത്മവിദ്യയ്ക്കും അങ്ങനെ ഉദാഹരണങ്ങളിലൂടെ വിശദമാക്കും. മനസ്സിലായില്ലെങ്കിൽ അതാണ്. ബുദ്ധിക്ക് പോരായ്മ വരുമ്പോൾ ഉദാഹരണങ്ങളെ ആശ്രയിക്കുന്നു, ഉപമകളെ ആശ്രയിക്കേണ്ടി വരും, കഥകളെ ആശ്രയിക്കേണ്ടി വരും. ശ്രുതിയും അത് തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നു, വൃക്ഷസ്യ അഗ്രേ അഗ്രതസ്ഥിതം, മുമ്പിൽ നിന്നുള്ള വൃക്ഷത്തെ കാണിച്ചു കൊടുക്കുന്നു. പുത്തൻ എന്നിട്ട് പറയുന്നു, യദ്യസ്ഥിതസ്യ മൂലെ അഭ്യാസന്യാൻ പരിശോധന സകൃത് മാത്രേണ നശിഷ്യതി. ആ മരത്തിൽ ഒരു മഴ കൊണ്ട് വെട്ടുക, അതിന്റെ ചോട്ടി തന്നെ വെട്ടിക്കൂടും, നശിഷ്യതി, ഉണങ്ങുന്നില്ലല്ലോ. ജീവൻ ലേവ ഭോതി, അത് അങ്ങനെ തന്നെ നിൽക്കുന്നു, ഇന്ന് സംഭവിക്കുന്നില്ല. സദാ തസ്യ രസസ്രവേ മൂലെ അഭ്യാഹന്യ, ജീവിക്കുന്നു എന്നുള്ളതിനെ തടയാണ്. ഇലകൾ വാടുന്നില്ല, കൊഴിയുന്നില്ല, ഉണങ്ങുന്നില്ല, മാത്രമല്ല അതിന്റെ രസം, അതിന്റെ കറ സ്രവിക്കുന്നുണ്ട്. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കറ കാണത്തില്ലല്ലോ. ഒരു ജീവനുണ്ട്, ബോധവും ചലനവും, ഇത് ജീവന്റെ അടയാളമാണ്. രണ്ട് ജീവനുള്ളിടത്തെ ജീവസാന്നിധ്യത്തിലെ സംഭവം ബോധവും ചലനവും. ബോധത്തിൽ ജീവന്റെ നേരിട്ടുള്ള സാന്നിധ്യം, ചലനത്തിൽ അതിന്റെ പരമ്പരയായിട്ടുള്ള സാന്നിധ്യം വേണം. അയാളും മതി, താൻ തന്നെ അറിയുന്നു, പ്രപഞ്ചത്തെ അറിയുന്നു, അത് ജീവന്റെ ബോധത്തിന്റെ നേരിട്ടുള്ള സാന്നിധ്യം. മരിച്ചുപോയി. ജീവിച്ചത് ചലനം ഉണ്ടായിരുന്നു, കയ്യും കാലുമൊക്കെ ചലിച്ചു. മരിച്ചാൽ പിന്നെ ചലനം നേരിട്ട് സംഭവിക്കുന്നു, പക്ഷെ വേറെ ആരെങ്കിലും പൊക്കിയെടുത്താൽ പൊങ്ങും. പരമ്പരയായിട്ടുള്ള സാന്നിധ്യം ജീവന്റെ ബോധത്തിന്റെ ചലനം സംഭവിക്കുന്നു. പക്ഷെ രണ്ടിനും ഒരു ജീവ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് ചലിക്കത്തില്ല, മൃതശരീരം ചലിക്കില്ല. ആരെങ്കിലും ചലിപ്പിക്കാൻ വേണം, എന്തെങ്കിലും ഒന്ന് വേണം. അതിന്റെ പിന്നിൽ അന്വേഷിച്ചു പോയാൽ അത് ജീവ സാന്നിധ്യത്തിൽ തന്നെ എന്ത് ചലിപ്പിച്ചാലും. രണ്ടും ജീവന്റെ അടയാളമാണ്. ഇവിടെ വൃക്ഷത്തിൽ നിന്ന് രക്തം സ്രവിക്കുന്ന ശ്രവണം ചലനമാണ്. അവിടെ ജീവ സാന്നിധ്യമുണ്ട്, അതിൽ തന്നെ ഉണ്ട് എന്നാണ്. സ്വതയോ മധ്യ അഭ്യാഹന്യ ജീവൻ സ്രവേ. ഇനി അതിന്റെ ചോട്ടിലോ മധ്യത്തിലോ സ്വതയോ അഗ്നി മുകളിലോ അഭ്യാഹന്യ, ഇവിടെ ആണെങ്കിലും അതിനെ വെട്ടി നോക്കുക. ജീവൻ സ്രവേ, ജീവൻ അവിടെ സ്ഫുരിക്കുന്നതായി കാണാം, നശിക്കുന്നില്ല. ഇതാനും ജീവേന ആത്മന അനുപ്രഭൂതോ അനുവ്യാപ്ത. അതുകൊണ്ട് ഈ വൃക്ഷൻ എന്താണ്, ജീവേന ആത്മന, ജീവൻ ആത്മാവ് അതിലുണ്ട്. ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറയും, മത ഗ്രന്ഥങ്ങളിൽ മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ, പ്രാണികൾക്ക് ആത്മാവില്ല, പശുവിനില്ല, പന്നിക്കില്ല, അതിനൊന്നും ആത്മാവില്ല. ശുദ്ധ അസംബന്ധം. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, സർവത്തിനും ആത്മാവാണ്. നമ്മൾ പൂർണ്ണമായും ജഡമെന്ന് കരുതുന്നതിന് പോലും അവിടെ ആത്മാവുണ്ടെന്നാണ്. പിന്നെ ചൈതന്യം നേരിട്ട് കാണുന്ന ഒന്നുണ്ട്, അത് മനുഷ്യനാകണമെന്നില്ല, വൃക്ഷമായതുണ്ട്, അതിന് ആത്മാവുണ്ട്. ജീവനാത്മന അനുപ്രഭൂത അനുവ്യാപ്ത, ജീവാത്മാവ് അതിൽ വ്യാപിച്ചിരിക്കുന്നു. അത് വേറെ വലിയ പരീക്ഷണങ്ങളൊന്നും വേണ്ട, കേവലം യുക്തി കൊണ്ട് തന്നെ മനസ്സിലാക്കും. അതാണ് വെട്ടി നോക്കി അതിൽ നിന്ന് കറ വരുന്നുണ്ട്. അത് തന്നെ ജീവനുണ്ട്. പേപീയമാനോ അത്യർത്ഥം പിബൻ ഉദകം ഭൗമാംസരസാൻ മൂലേഹി കിർണൻ മോദമാനോ ഹർഷം പ്രാപ്തിവൻ തിഷ്ടന്തി. പേപിയമാനോ അത്യർത്ഥം പിബന്നുത, അത് വെള്ളം കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്തിനാ വർഷത്തിനെ ചൂട്ടി വെള്ളം കുടിക്കുന്നു, കുടിക്കുന്നുണ്ട്. ബഹുമാംസ ഭക്ഷിക്കുന്നുണ്ട്, ഭക്ഷണം ഭക്ഷിക്കുന്നുണ്ട്, പല രസങ്ങൾ ഭൗമരസങ്ങൾ അതിനാവശ്യമുണ്ട്. ഇങ്ങനെയാണോ അന്നത്തിൽ നിന്ന് ശരീരത്തിന് ആവശ്യമുള്ള രസങ്ങൾ ലഭിക്കുന്ന അതുപോലെ വൃക്ഷവും പല രസങ്ങളെയും പാർത്ഥിവമായ രസങ്ങളെ അത് ഗ്രഹിക്കുന്നുണ്ട്, ഭക്ഷണവും കഴിക്കുന്നുണ്ട്. പിന്നെ ജീവനില്ലാതെ എങ്ങനെ സംഭവിക്കും? ബോധമാന ഹർഷം പ്രാപ്തമെന്ന് ദൃഷ്ടി പറയുന്നു. അതും വികാരങ്ങളുണ്ട്, അതും പറയുന്നു. വൃക്ഷങ്ങൾക്ക് വികാരം, വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്താൽ സന്തോഷം തരുന്നു, അത് സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. അതില്ലെങ്കിൽ അത് ദുഃഖിക്കും, പാടും, കരിയും, നശിക്കും. അത് മുമ്പ് പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്നും മാറ്റി പറയുകയാണ്. സിംഹം, വ്യാക്രം, വരാഹം, അതിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് കുറച്ചുകൂടി വ്യക്തതയുണ്ട്, ഉറപ്പുണ്ട്. അതെല്ലാം ചിരിക്കുന്നതും കരിയുന്നതൊക്കെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാകും. സന്തോഷിക്കുന്നതും ദുഃഖിക്കുന്നതും എല്ലാം പ്രത്യക്ഷമായി അറിയാൻ കഴിയും. വർഷകാലം പറയുന്നു, വൃക്ഷവും അങ്ങനെയല്ല, ലതാദികളും അങ്ങനെയല്ല. കാരണം അത് വെള്ളം കുടിക്കുന്നു, ആഹാരം കഴിക്കുന്നു. അത് കിട്ടുമ്പോൾ അത് സന്തോഷത്തോടെ ഇരിക്കും, അത് കിട്ടിയില്ലെങ്കിൽ അത് ദുഃഖിക്കും. സസ്യസ്യേകാം ശാഖാം രോഗഗ്രസ്ത ആഹത്താം ജീവോ ജഹാതി ഉപസംഹരി ശാഖായാം വിപ്രസ്തൃതം ആത്മാംസം പറയുന്നു. ഇനി ആ വൃക്ഷത്തിന്റെ ഒരു ശാഖയെ അത് അസുഖം വന്ന് ഉണങ്ങിപ്പോയതാകാം, അല്ലെങ്കിൽ ആരെങ്കിലും വെട്ടിയതാകാം. അങ്ങനെ സംഭവിച്ചാൽ ജീവോ ജഹാതി, അതിനെ ജീവൻ വിട്ടുകളഞ്ഞു. മനുഷ്യത്തെ ആ ഭാഗത്തെ ജീവൻ ഉപേക്ഷിക്കുന്നു. മനുഷ്യനും അങ്ങനെ കൈ മുറിഞ്ഞു പോയാൽ ജീവനതിനെ ഉപേക്ഷിക്കുന്നു, കണ്ണു പോയാൽ ജീവനതിനെ ഉപേക്ഷിക്കുന്നു, കാല് പോയാൽ ജീവനതിനെ ഉപേക്ഷിക്കുന്നു. പിന്നെ ജീവൻ അവിടെ പിടിച്ചു നിൽക്കുന്നില്ല. അത് നശിച്ചു പോകുന്നു, പിന്നെ അത് നിലനിൽക്കുന്നില്ല. വൃക്ഷത്തിനും അതുപോലെ ഉപസംഹരി ശാഖായം വിപ്രകൃതമാ ആത്മാംശം. ജീവൻ അവിടെ നിന്ന് പിൻവലിയുന്നു എന്നാണ്. ഒരു വൃക്ഷത്തിന്റെ ശാഖ ഛേദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ജീവൻ അവിടെ നിന്ന് പിൻവാങ്ങുന്നു. ജീവന്റെ അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആശിക്കുന്നു. ബോധസ്ഫുരണവും കർമ്മചലനവും എല്ലാം അവിടെ അവസാനം. മറ്റു പ്രാണികളിലും അങ്ങനെയാണ്. അധസാശുഷ്യതി, ഉണങ്ങിപ്പോകുന്നു. ദേഹാം ശാഖാം ജീവോ ജഹാദി അധസാശുഷ്യതി, ദ്വിതീയാൻ ജഹാദി അധസാശുഷ്യതി. അങ്ങനെ തന്നെ ഓരോ ശാഖകളെയും വെട്ടിമുറിക്കുക. അത് നശിച്ചു പോകുന്നു. ചില വൃക്ഷങ്ങളൊക്കെ ഉണ്ട്, ശാഖയും മുറിച്ചാൽ ശാഖ വീണ്ടും നശിക്കാതിരിക്കും. നശിക്കാതിരിക്കുന്ന അതിനർത്ഥം അവിടെ മറ്റൊരു ജീവനാസ്ഥ ചുമതല ഏറ്റെടുക്കും, വീണ്ടും അതിലൂടെ ജീവിക്കുന്നു. അങ്ങനെയും സംഭവിക്കാം. ഇവിടെ അങ്ങനെയെല്ലാം നശിക്കുന്നതിന്റെ ഉദാഹരണം. സർവപ്രാണികൾക്കും അങ്ങനെയാണ്. ഗർഭസ്ഥ ശിശു അതിനൊരു ജീവൻ ഏറ്റെടുക്കുമ്പോൾ അമ്മയുമായിട്ടുള്ള ബന്ധത്തെ കണ്ടുപിടിക്കുന്നു. രണ്ട് ജീവനാകും. അത് വളരെ കാലം ഒരു ജീവനായിരുന്നു, പിന്നെ രണ്ട് ജീവനായി മാറുന്നു. അതുപോലെ ഒരു വൃക്ഷശാഖ ഛേദിച്ചാലും അത് ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ മറ്റൊരു ജീവൻ അതിനേറ്റെടുക്കും. അതങ്ങനെ പോകും. പക്ഷെ ഉണങ്ങുന്നത് നമ്മൾ കാണുന്നു, നശിക്കുന്നത്. അങ്ങനെ നശിക്കുന്നിടത്തും സംഭവിക്കുന്നു, ആ ജീവൻ അതിലുള്ള പ്രവർത്തനങ്ങളെല്ലാം അതിൽ നിന്ന് പിൻവലിഞ്ഞു, അത് ആ മാതൃവൃക്ഷത്തിലേക്ക് ഒതുങ്ങും. അങ്ങനെയുള്ള എല്ലാ ബന്ധം അവസാനിപ്പിക്കുന്നു. അതെല്ലാം കർമ്മഗതി അത് നിർണയിക്കുന്നു. വാങ്മന പ്രാണ കർണഗ്രാമാനുപ്രവിഷ്ടോ ഹി ജീവ ഇതി തത്വസംഹാര ഉപസംഹരിയതെ. ജീവൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുകയല്ല. അത് വാക്കു മനസ്സിൽ ഇന്ദ്രിയങ്ങൾ കർണങ്ങൾ ഇന്ദ്രിയ സ്ഥാനങ്ങൾ സർവത്ര അത് അനുപ്രവേശം ചെയ്തിരിക്കുകയാണ്. തത്സൃഷ്ടവാ തദൈവ അനുപ്രാവശ്യത അതിനോട് സൂചിപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ സർവത്ര അത് വ്യാപിച്ചിരിക്കുകയാണ്. അത് ഏതെങ്കിലും ഒരു ഭാഗം വിട്ടുപോയാൽ സ്വാഭാവികമായിട്ടും ജീവൻ അതിനപ്പെടുന്നു. ജീവനജ പ്രാണയുക്തേന അസിതം പീതം ച രസതാം ഗതം ജീവശരീരം വൃക്ഷം വർദ്ധയ രസരൂപേണ ജീവസ്യ സദ്ഭാവേ ലിംഗം ഭവതി. ആ ജീവൻ ഇവിടെ ശരിയായ ഒരു ജീവൻ തന്നെയുണ്ട്. ഈ മനുഷ്യ ശരീരത്തിന്റെ അല്ലെങ്കിൽ വ്യാഘ്ര മൃഗാദി ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആ ജീവൻ അതിന്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ അവിടെയുണ്ട്. ജീവൻ പൂർണ്ണ രൂപത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം ഇതെല്ലാത്തോടും കൂടിയിരിക്കുകയാണ്. പ്രാണയുക്തേന അതെല്ലാം ഉള്ളത് കൊണ്ടാണ് എന്താണ് അത് കുടിക്കുകയും തിന്നുകയൊക്കെ ചെയ്യുന്നത്. വായില്ലാതെ കുടിക്കാനും തിന്നാനില്ല. അപ്പൊ അത് ആ ശരീരത്തിനനുസരിച്ച് അവിടെ ഇരിക്കുന്നു. മനുഷ്യന്റെ വായിലല്ല, മൃഗങ്ങളിലിരിക്കുന്നു. ഓരോ പ്രാണിക്കും അനുയോജ്യമായ കർണങ്ങൾ ഇരിക്കുന്നത് പോലെ വൃക്ഷത്തിനും ഉണ്ട് അതിനനുയോജ്യമായ കർണം. പ്രാണയുക്തേന കർണങ്ങളുണ്ട്, പ്രാണനുണ്ട്, മനസ്സുണ്ട്, അംഗങ്ങളുണ്ട്. അസിതം പീതം ച രസതാംഗതം തിന്നതും കുടിച്ചതുമെല്ലാം രസരൂപത്തിലായി ജീവശരീരം വൃക്ഷം വർദ്ധയ. എങ്ങനെയാണ് ഈ മനുഷ്യ ശരീരത്തിലെ രസം ഈ ശരീരത്തെ പോഷിപ്പിക്കുന്നത് പോലെ വൃക്ഷ ശരീരത്തിലെ രസങ്ങൾ അതിനെ പോഷിപ്പിക്കുന്നു. രസരൂപേണ ജീവസ്യ സദ്ഭാവേ ലിംഗം ഭവതി. പോഷൻ അവിടെ കാണുന്നുണ്ട്, ശ്രവണം കാണുന്നുണ്ട്. ഇതൊക്കെ അടയാളമാണ് അവിടെ ജീവനുണ്ട്. ജീവസദ്ഭാവത്തിന് ഇതെല്ലാം അടയാളമാണ്. അശിതപീതാഭ്യാം ഹി ദേഹേ ജീവ തിഷ്ഠതി തേജ അശിതപീതേ ജീവകർമാനുസാരണി ഇതി തസ്യ ഏകാംഗ വൈകൽപ്പ നിമിത്തം കർമ്മ യഥാ ഉപസ്ഥിതം ഭവതി തഥാ ജീവ ഏകാം ശാഖാം ജഹാതി ശാഖയായ ആത്മാനുഗത്വം ഭരതി. അത്തുന്നും കുടിച്ചും എങ്ങനെയാണ് ഈ ശരീരത്തിൽ ജീവൻ ഇരിക്കുന്നു, അതുപോലെ വൃക്ഷ ശരീരത്തിലും ആ ജീവൻ ഇരിക്കുന്നു. പശിത പീതേ ജീവകർമാനുസാരണി, എല്ലാം ജീവകർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ്. എന്ത് കുടിക്കുന്നു, എന്ത് തിന്നുന്നു, എത്രമാത്രം കുടിക്കുന്നു, എത്രമാത്രം തിന്നുന്നു, എത്ര ദിവസം വരെ അത് കുടിക്കുന്നു, എത്ര ദിവസം വരെ തിന്നും, എന്നു മുതൽ ഇത് കുടിച്ചു തുടങ്ങി, എന്നു മുതൽ തിന്നു തുടങ്ങി, ഇത്തരം കാര്യങ്ങളെല്ലാം മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് എങ്ങനെയാണോ കർമ്മത്തെ അനുസരിച്ച് വരുന്നത്, അതുപോലെയാണ് കർമ്മത്തെ അനുസരിച്ച് ആ വൃക്ഷത്തിനുണ്ട്. മനുഷ്യന്റെ കയ്യോ കാലമൊക്കെ പോകുന്ന എന്തുകൊണ്ട്? അതിന്റെ നിമിത്തങ്ങൾ വരുമ്പോൾ പോകുന്നു എന്ന് നമ്മൾ ധരിക്കും. അത് മാത്രമല്ല, ആ നിമിത്തങ്ങൾ വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കർമ്മത്തെ തീരുകയാണ്. കർമ്മത്തിന് അതുപോലെ ഒരുവൻ വൃക്ഷത്തിന്റെ ശാഖയെ ഛേദിച്ചെങ്കിൽ അതിന്റെ കർമ്മമാണ്, കർമ്മത്തിനനുസരിച്ചാണ്. അതിന് ഹേതുവായി കർമ്മം വേണം. ജീവകർമാനുസരണി ഏകാത്മ വൈകൽപ്പ നിമിത്തം കർമ്മം ഇതാ ഉപസ്ഥിതം പോവുകയാണ്. ആ വൃക്ഷത്തിന്റെ ആ ഒരു ശാഖയെ ഛേദിക്കുന്നതിനുള്ള കർമ്മം ഉപസ്ഥിതമാകുമ്പോൾ ആരെങ്കിലും വന്ന് ആ വൃക്ഷത്തിന്റെ ആ ശാഖയെ ചെയ്തു. മനുഷ്യനെ പോലെ, മറ്റു ജീവികളെ പോലെ, അതിന്റെ ഏതെങ്കിലും ഒരു അംഗത്തിന് വികലത ന്യൂനത സംഭവിക്കണം. അതിന്റെ കർമ്മം എത്തിച്ചേരുമ്പോൾ ഏതെങ്കിലും രോഗം വന്നോ അപകടം വന്നോ മനഃപൂർവമായിട്ടോ സ്വയം ചെയ്തോ എങ്ങനെയെങ്കിലും ആ അംഗത്തിന് വിയോഗം സംഭവിക്കും. അതാണ് സത്യേകാംഗ വൈകൽപ്പ നിമിത്തം കർമ്മേതാ ഉപസ്ഥിതം ഭൂത് തഥാ ജീവ ഏകാം ശാഖ. ആ ഒരു ശാഖ ജീവൻ വിട്ടു കളയും. കാരണം കർമ്മമാണ് ശാഖായ ആത്മാനുഭവത്തിൽ മതി. ആ ശാഖയിൽ നിന്ന് തന്നെ പിൻവലിക്കും ജീവന് ശേഷിയും. എന്താ കൈ മൃദു പോയാൽ പിന്നെ ആ കൈ ജീവനിരിക്കും. അത് പടഞ്ഞു പടഞ്ഞ് ജീവൻ പിന്മാറും. അതിനെ കൂടാതെയും ജീവന് നിലനിൽക്കാൻ കഴിയുന്നു, ജീവനെ കൂടാതെ അതിന് നിലനിൽക്കാൻ കഴിയുന്നില്ല. അതാണ് പിന്മാറ്റം എന്ന് പറയുന്നത്. അവൻ ആത്മാനുഭവത്തും ഭരതി എന്ന് പറഞ്ഞു. അസത്തതാശാഖാശിഷ്യതി, അപ്പോ അശാഖാശിഷ്യതി ഉണങ്ങിപ്പോകുന്നു. ജീവസ്ഥിതി നിമിത്തോരസോ ജീവകർമ്മക്ഷിപ്തോ ജീവോ സംഹാരേന തിഷ്ഠതി. ജീവകർമ്മം, ജീവന് ശരീരത്തിൽ നിലനിൽക്കുന്നതിന് ഹേതുവായിരിക്കുന്ന എന്താണ് രസം? അതാണ് പറഞ്ഞത്, ഭക്ഷണം കഴിക്കുമ്പോൾ മനുഷ്യനായാലും പ്രാണികൾക്കായാലും ഭക്ഷാദികൾക്കായാലും അതിൽ നിന്നൊരു രസം ഉണ്ടാകും. ആ രസമാണ് ശരീരത്തെ നിലനിർത്തുന്നത്. ജീവകർമാക്ഷി അത് ജീവകർമ്മം അനുകൂലമാണ്. ഭക്ഷണം കിട്ടണം, കൃത്യ കഴിക്കണം, കഴിച്ചാൽ അത് ദഹിക്കണം, ദഹിച്ചാൽ അതിന് രസം ഉണ്ടാകണം. ഇതിൻ ഈ ക്രമനിയമം, ഭക്ഷണം ലഭിക്കുക, ഭക്ഷിക്കുക, പരിണാമത്തിൽ ലഭിക്കുക, രസമാകുക, ഇതൊരു ക്രമനിയമം കാണുന്നു. ആ ക്രമനിയമം ജീവസാന്നിധ്യത്തെ കാണിക്കുന്നു. അതുകൊണ്ട് രസം ഉണ്ടാകുന്നു, അതുകൊണ്ട് ശരീരം നിലനിൽക്കുന്നു. അതാണ് ജീവസ്ഥിതി നിമിത്തവും രസവും. ഇവിടെ ജീവസ്ഥിതിക്ക് നിമിത്തമായിരിക്കുന്ന രസമാണ് കർമ്മ ജീവകർമാക്ഷത്വ ജീവകർമ്മം കൊണ്ടുവന്നാണ്. അത് പറയും സർവത്തിനും കർമ്മ സാധാരണ കാരണമാണ്, ഒരു പൊതു കാരണം. സർവവും കർമാധീനം എന്ന് പറയും. അതേ മറ്റുള്ളതിനൊന്നും സ്ഥാനമില്ലെന്നല്ല പറയുന്നു, പ്രയത്നത്തിന് സ്ഥാനമില്ലെന്നല്ല പറയുന്നു. പക്ഷെ കർമ്മം പ്രയത്നത്തിന് സഹകാരിയായിരിക്കും. നീ പ്രയത്നം പൂർത്തിയാകത്തില്ല, പ്രയത്നം പൂർത്തിയാകത്തില്ലെങ്കിൽ ഫലം ഉണ്ടാകത്തില്ല. ജീവകർമാക്ഷിപ്തമായിരിക്കുന്ന ഈ രസം ജീവ ഉപസംഹാരേന ദൃഷ്ട ജീവനില്ലാതായ പിന്നെ അത് അവിടെ ഇരിക്കപ്പെടും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ദാഹ നശിച്ചുകൊണ്ട് വൃക്ഷത്തെ സംബന്ധിച്ചാണെങ്കിൽ, ജീവികളെ സംബന്ധിച്ചാണെങ്കിൽ അതിന്റെ അവയവങ്ങൾ നശിക്കുന്നു. ദാഹശോഷം കഴിക്കുന്നു, രസം ഇല്ലാതായി കഴിയുമ്പോൾ ദാഹ ശോഷിച്ചു വൃക്ഷം നിൽക്കുകയെന്നെ ചോദിക്കുന്നു. ഈ ശരീരം ഇരിക്കുന്ന അവയവങ്ങൾ നഷ്ടപ്പെടുന്നു. തഥാ സർവം വൃക്ഷമേവ യഥായം ജഹാതി തഥാ സർവവൃക്ഷ ശേഷി. ഇനി ജീവൻ എന്ത് ചെയ്യുന്നു, ഓരോന്നോരോന്നായി വിട്ടു പരീക്ഷിച്ചു അപ്പോഴാണ് മനസ്സിലായത് ഈ ശരീരം ഇതും ഇനി ഇരിക്കാൻ കൊള്ളത്തില്ല, ഇതും വിടാം. ഓരോ ശാഖകളെയും വെട്ടിമുറിക്കുമ്പോൾ വിഷം കരുതുന്നു, ഇനി രക്ഷയില്ല, ഇതിനകത്തിരുന്ന് തിന്നാന്ന് കുടിക്കാനൊന്നും കഴിയില്ല, വിടുന്നു.